വ്യക്തിപരമായ ധ്യാന സമയമില്ലാത്ത ആർക്കും തന്നെ ആത്മീയമായി വളരുവാൻ സാധിക്കില്ല. കുടുംബപ്രാർത്ഥന പോരാ, അത് അത്യാവശ്യമാണ്. എന്നാൽ ആത്മീയമായി വളരുവാൻ വ്യക്തിപരമായ ധ്യാനം ആവശ്യമാണ്.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
സ്നേഹവന്ദനങ്ങൾ പ്രിയരെ, വീണ്ടും ജീവസന്ദേശം പരിപാടി ശ്രദ്ധിക്കുവാൻ തയ്യാറായതിന് നന്ദി. ഉറക്കം കളഞ്ഞിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറയുന്ന പലരെയും കണ്ടിട്ടില്ലേ? എന്നാൽ ഉറക്കം അല്പം കുറയ്ക്കാതെ വിലപ്പെട്ടത് പലതും നേടുവാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ജീവസന്ദേശം പരിപാടി ശ്രദ്ധിക്കണമെന്ന് പലരോടും പറയുമ്പോൾ, ഓ അതൊത്തിരി വെളുപ്പിനെയായിപ്പോയി, മറ്റു പണിയൊന്നുമില്ലാത്തവർക്ക് അത്ര വെളുപ്പിനെ എഴുന്നേറ്റ് റേഡിയോ ശ്രദ്ധിക്കുവാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. റേഡിയോ ശ്രദ്ധിച്ചില്ല എന്നത് പോട്ടെ, എപ്പോഴാണ് പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്താറുള്ളത്? 7 മണിവരെ ഉറങ്ങിയിട്ട് ചാടിപ്പിടിച്ചെഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, പിന്നെ രാത്രി 10 മണിയോ 12 മണിയോ വരെ ഒരൊറ്റ ഓട്ടമാകുന്നു. ദൈവസന്നിധിയിലിരുന്ന് പഠിപ്പാനും പ്രാർത്ഥിക്കുവാനും എവിടെയാണ് സമയം? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായ ധ്യാന സമയമില്ലാത്ത ആർക്കും തന്നെ ആത്മീയമായി വളരുവാൻ സാധിക്കില്ല. കുടുംബപ്രാർത്ഥന പോരാ, അത് അത്യാവശ്യമാണ്. എന്നാൽ ആത്മീയമായി വളരുവാൻ വ്യക്തിപരമായ ധ്യാനം ആവശ്യമാകുന്നു. നാം സ്നേഹിക്കുന്ന വ്യക്തിയെ കൂടുതൽ അറിയുവാനും കൂടുതൽ സ്നേഹിക്കുവാനും അടുത്തിരിക്കേണ്ടതുണ്ട്. ആളുമായി ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരോടുകൂടി ഇരിക്കുന്ന സമയം ഉറക്കം നഷ്ടപ്പെടുത്തിയ സന്ദർഭങ്ങൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ജോലിസ്ഥലത്ത് നിന്നും വന്ന മകന്റെ അടുത്തിരുന്ന് സംസാരിച്ച് രാത്രി വളരെ വൈകിയതറിഞ്ഞില്ല. എന്നും 10 മണിക്ക് മുമ്പ് ഉറങ്ങുന്നതാണ്, എന്നാൽ ഇന്ന് 2 മണി കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങിയത്. വിവാഹബന്ധത്തിലൂടെ ഒന്നായിത്തീർന്ന ഭാര്യയ്ക്കും ഭർത്താവിനും ഉറക്കത്തേക്കാൾ ഉപരി അന്യോന്യം അറിയുന്നതാണ് അധികമിഷ്ടം. എത്ര കഥ പറഞ്ഞാലും തീരില്ലേ? യേശു കർത്താവുമായി ഒരു ദൈവവേദനയുള്ള ബന്ധവും ഈ പറഞ്ഞതുപോലെയാകുന്നു. അത് ആഴമേറിയതാണ്, ഉന്നതമായ സ്നേഹത്തിന്റെ ബന്ധം. ഇതാ ഉത്തമഗീതത്തിൽ നിന്നുള്ള മറ്റൊരു പഠനം. നാം 2 അധ്യായം കഴിഞ്ഞ ദിവസം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. 2-ാമത്തെ ഗീതമാകുന്നു 2-ാം അധ്യായത്തിന്റെ അവസാനം നാം കണ്ടത്. 2-ാം ഗീതത്തിന്റെ 2-ാമത്തെ ചരണമാണ് 3-ാം അധ്യായം. എന്നാൽ ഇവിടെ പുതിയൊരു ഭാഗമാണ് ആരംഭിക്കുന്നത്. വ്യത്യസ്തമായ ഒരു ദൃശ്യം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ ആരംഭത്തിൽ നാം എഫ്രയീം മലനാടിനെയും അവിടെയുള്ള ഒരു കർഷക ഭവനത്തിൽ ഒരു പെൺകുട്ടിയെയും കാണുകയുണ്ടായി. ശലോമോൻ അവളുടെ ഹൃദയം നേടുകയും അവളെ തന്നോടുകൂടെ യെരുശലേമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അവൾ അവനോടുള്ള സ്നേഹത്താൽ നാം വായിച്ചത് പ്രേമ പരവശയായി. ഇനിയും രാത്രിയിലെ അന്വേഷണത്തെക്കുറിച്ചാണ് നാം ഇവിടെ കാണുന്നത്. 3-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ ഞാനിന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്, ഉത്തമഗീതം 3:1-2. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ചു, വീഥികളിലും വിശാല സ്ഥലങ്ങളിലും എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. യെരുശലേമിലെ കൊട്ടാരത്തിലേക്കാണ് രംഗം മാറുന്നത്. രാജാവ് അവളെ അവിടേക്ക് കൊണ്ടുപോയി. രാജാവ് ഔദ്യോഗിക കാര്യങ്ങൾക്കു വേണ്ടി പോയപ്പോൾ അവൾ തനിയായിരുന്നു. അവരുടെ വേർപാടിന്റെ ദുഃഖം വെളിപ്പെടുത്തുന്ന ഒരു സ്വപ്നമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം അവൾ അവനെ നഗരവീഥികളിൽ അന്വേഷിക്കുന്നു. രാത്രി സമയത്ത് എന്റെ കിടക്കയിൽ ഞാൻ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു. യേശുക്രിസ്തുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഇതിന് നല്ല ഒരു ആത്മീയ പാഠമുണ്ട്. ചില പ്രധാന ദിവസം വരുമ്പോൾ രാത്രി നല്ല ഉറക്കം നാം ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിനേക്കാൾ അധികം ഉറക്കമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നാം 8 മണിക്കൂർ ഉറങ്ങിയെന്നിരിക്കും. എന്നാൽ വിശ്രമത്തേക്കാൾ നല്ലവനായ ക്രിസ്തുവിനെ നഷ്ടമാക്കുകയായിരിക്കും ഫലം. മൂഡി സ്റ്റുവാർട്ട് എന്ന ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ക്രിസ്തു ഒന്നാമനും ഏറ്റവും നല്ലവനും ഏറ്റവും അത്യാവശ്യവുമാണെങ്കിൽ അവൻ നമുക്ക് ആഹാരത്തെക്കാളും ഉറക്കത്തെക്കാളും അധികം ആവശ്യമായിരിക്കുന്നുവെങ്കിൽ അവനെ എല്ലായ്പ്പോഴുമല്ലെങ്കിൽ മിക്കപ്പോഴും വേഗം കണ്ടെത്തുവാൻ കഴിയും. അവനുവേണ്ടി നാം ത്യാഗം ചെയ്യുവാൻ തയ്യാറാകുന്നതായ സമയമോ ഉറക്കമോ നഷ്ടപ്പെടാതെ തന്നെ അവനെ കണ്ടെത്താം. അപ്പോൾ നമ്മുടെ ഉറക്കം നമുക്ക് മധുരവും ഉത്തേജകവുമായിരിക്കും. കാരണം കർത്താവ് തന്നെ നമ്മിൽ അധിവസിക്കുകയും നമ്മോടുകൂടെ വിശ്രമിക്കുകയും ചെയ്യുന്നു. ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ സഞ്ചരിച്ച് വീഥികളിൽ എന്റെ പ്രാണപ്രിയനെ അന്വേഷിക്കും. കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ പ്രാണപ്രിയനെ അന്വേഷിക്കുന്നത് കർത്താവിനെ അന്വേഷിക്കുന്നതിനുള്ള ദൃഢനിശ്ചയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ അവനെ അന്വേഷിച്ചു, കണ്ടില്ല താനും. ഇത് അവളുടെ ആത്മാർത്ഥമായ ഏറ്റുപറച്ചിലാണ്. അനേകം ആളുകൾ ക്രിസ്തുവിനെ അന്വേഷിക്കാത്തതുകൊണ്ട് അവനെ കണ്ടെത്തുന്നില്ല. ഓരോ ഞായറാഴ്ചയും പള്ളിയിലിരുന്നിട്ട് അനേകം ആളുകൾ ഞാൻ അവനെ കണ്ടെത്തിയില്ല എന്ന വസ്തുത സമ്മതിക്കാൻ തയ്യാറാകാതെയിരിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ തന്നെ അന്വേഷിക്കുന്നവർ അവനെ കണ്ടെത്തുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. യാക്കോബ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, യാക്കോബിന്റെ ലേഖനം 4:8, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്തു വരും. ഇനി നമുക്ക് 3 വാക്യം നോക്കാം. ഉത്തമഗീതം 3:3, നഗരത്തിൽ സഞ്ചരിക്കുന്ന കാവൽക്കാർ എന്നെ കണ്ടു, എന്റെ പ്രാണപ്രിയനെ കണ്ടുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അവളെ അവന്റെ പ്രിയങ്കലേക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ കാവൽക്കാർ സഹായികളായിരുന്നു എന്ന് തോന്നുന്നു. ഏതായാലും അവരിൽ നിന്ന് അധിക ദൂരത്തല്ലാതെ അവൾ അവനെ കണ്ടെത്തി. 4 വാക്യം, അവരെ വിട്ട് കുറെ അങ്ങോട്ട് ചെന്നപ്പോൾ ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു. ഞാൻ അവനെ പിടിച്ചു, എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവരുന്നതുവരെ അവനെ വിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അവളുടെ അന്വേഷണത്തിന്റെ ഫലം എത്ര ശ്രേഷ്ഠമായിരുന്നു! ഞാൻ എന്റെ പ്രാണപ്രിയനെ കണ്ടു, ഞാൻ അവനെ വിട്ടില്ല എന്നിവിടെ പറയുന്നു. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ മൂഡി സ്റ്റുവേർട്ടിന്റെ വാക്കുകൾ വീണ്ടും ഞാൻ പറയട്ടെ. ഞാൻ അവനെ കണ്ടു, ഒരു മനുഷ്യനായ ഞാൻ മഹത്വവാനായ കർത്താവിനെ കണ്ടു. പാപത്തിന് അടിമയായ ഞാൻ വിടുവിക്കുന്നവനായ കർത്താവിനെ കണ്ടു. ഇരുട്ടിന്റെ മകനായ ഞാൻ ജീവന്റെ വെളിച്ചത്തെ കണ്ടു. നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അധമനായ ഞാൻ എന്റെ രക്ഷകനും എന്റെ ദൈവവുമായവനെ കണ്ടു. ഏകനും ഉപേക്ഷിക്കപ്പെട്ടവനുമായ ഞാൻ എന്റെ സ്നേഹിതനെ, അതെ പ്രാണപ്രിയനെ, എന്റെ ഭർത്താവിനെ കണ്ടു. യെരുശലേം പുത്രന്മാരും പുത്രിമാരുമേ, നിങ്ങളും പോയി അതുപോലെ ചെയ്യുക. എന്നാൽ നിങ്ങൾക്കും അവനെ കണ്ടെത്തുവാൻ കഴിയും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിച്ചാൽ അവനെ കണ്ടെത്താവുന്നതാണ്. ഞാൻ അവനെ പിടിച്ചു, അവനെ വിട്ടില്ല. ക്രിസ്തുവിനോടുകൂടെ അഭേദ്യമായ ബന്ധം നിലനിർത്തുന്നതിന് നമ്മുടെ ഭാഗത്തുനിന്ന് അതിനുള്ള പരിശ്രമം ആവശ്യമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ മറ്റ് താൽപര്യങ്ങൾ കടന്നുകൂടി അവന്റെ സാന്നിധ്യബോധം നഷ്ടപ്പെടുക എളുപ്പമാണ്. പിടിച്ചില്ലെങ്കിൽ രാജാവ് അകന്നുപോകും. അതെ, പലപ്പോഴും നമ്മുടെ ജഡത്തിന്റെ താൽപര്യങ്ങൾ കർത്താവിനെ നമ്മിൽ നിന്ന് അകറ്റിക്കളയുകയാണ്. നമുക്ക് തന്നെ അറിയാം കർത്താവിന് അത് ഇഷ്ടമല്ല എന്ന്. എന്നാൽ അതിൽ തുടരുന്ന സന്തോഷം കൊണ്ട് നാം പലപ്പോഴും വിലപ്പെട്ടത് പലതും നഷ്ടപ്പെടുത്തുന്നു. പിടിക്കപ്പെടുവാൻ അവൻ താൽപര്യപ്പെടുന്നു, എന്നാൽ പിടിക്കാതെ കൂടിയിരിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വിശ്വാസിയുടെ രക്ഷ നഷ്ടപ്പെടുന്നതുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഞാൻ അവനെ എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവന്നു. അവൾ അവനെ കണ്ടെത്തിയപ്പോൾ അവൾ അവനെ കണ്ടുമുട്ടിയതായ തന്റെ ജന്മസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നമ്മിൽ പലരും ആ ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങിപ്പോകേണ്ടത് ആവശ്യമാണ്. താങ്കൾ എപ്പോഴാണ് ക്രിസ്തുവിങ്കിലേക്ക് കടന്നു വന്നതെന്ന് താങ്കൾക്കറിയാമോ? എന്നെ ശ്രദ്ധിക്കുന്ന താങ്കൾ എത്രമാത്രം അന്ന് അവനെ സ്നേഹിച്ചിരുന്നു, അവനെത്രമാത്രം താങ്കൾക്ക് അർത്ഥവത്തായിരുന്നു എന്ന് ഓർമ്മിക്കുന്നുണ്ടോ? അതേ ആഴത്തിൽ, അതേ വ്യാപ്തിയിൽ ഇന്നും അവനെ സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ടോ? അഞ്ചാം വാക്യം, യെരുശലേം പുത്രിമാരെ, ചെറുമാനുകളാണ, പേടമാനുകളാണ്, പ്രേമത്തിനിഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയും അരുത്. ഇപ്പോൾ അവനുമായുള്ള മനോഹരമായ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു. അതാകുന്നു ഇവിടെ പറയുന്നത്. ഇനിയും തന്റെ മണവാട്ടിയുമായി ശലോമോന്റെ പ്രവേശനമാകുന്നു നാം കാണുന്നത്. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗം വളരെ വിലയേറിയ ഒന്നാണ്. മൂന്നാം അധ്യായത്തിന്റെ രാജാവ് തന്റെ മണവാട്ടിക്കുവേണ്ടി മടങ്ങി വരുന്നതിനെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ശൂലേങ്കാരത്തി പെൺകുട്ടി വളരെ കാലം താൻ ഹൃദയം കൊടുത്ത ആട്ടിടയന്റെ മടങ്ങിവരവിനുവേണ്ടി കാത്തിരുന്നു. ഒരു ദിവസം അവൾ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീഥിയിൽ കൂടി ഇതാ ഒരുവൻ കയറി വരുന്നു. ശലോമോൻ രാജാവ് വരുന്നു എന്ന് കർഷകർ, അവിടെയുണ്ടായിരുന്ന പാവപ്പെട്ട മനുഷ്യർ ഓരോരുത്തരായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ തന്റെ വേലയിൽ വ്യാപൃതിയായിരുന്നു. അപ്പോൾ ആരോ ഒരാൾ അവളുടെ അടുത്ത് വന്ന്, ശലോമോൻ രാജാവ് നിന്നെ അന്വേഷിക്കുന്നു എന്നറിയിച്ചു. എന്നെ അന്വേഷിക്കുന്നെന്നോ? ശലോമോൻ രാജാവോ? എനിക്ക് ശലോമോൻ രാജാവിനെ അറിയില്ലല്ലോ. അവൻ എന്തിനാ എന്നെ അന്വേഷിക്കുന്നത്? അവൾ അത്ഭുതത്തോടെ പറഞ്ഞു. എന്നാൽ അവളെ അവന്റെ മുൻപാകെ കൊണ്ടുചെന്നപ്പോൾ അത് തന്റെ ഇടയ സ്നേഹിതനാകുന്നു എന്ന്, താൻ സ്നേഹിച്ചതായ തന്റെ ആ പഴയ ഇടയനാകുന്നു എന്ന്, അവനാകുന്നു തന്നെ അന്വേഷിച്ചു വന്നിരിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൻ അവളെ തന്റെ അരികിൽ രാജാവിന്റെ രഥത്തിലിരുത്തി. ജനക്കൂട്ടം നടന്നു നീങ്ങി. തങ്ങളിൽ ഒരാൾ മാത്രമായിരുന്ന അവളുടെ പെട്ടെന്നുള്ള വ്യതിയാനം മനസ്സിലാക്കുവാൻ കഴിയാതെ നാട്ടുകാർ അത്ഭുതസ്തബ്ധരായി നിന്നുപോയി. നമ്മുടെ പ്രാണപ്രിയനായ ക്രിസ്തു തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുന്നു എന്ന മഹത്വകരമായ സത്യം എത്ര മനോഹരമായ വിധത്തിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവ് നമ്മെ ചേർക്കുവാനായി ഒരു ദിവസം വരുന്നു എന്ന് നാം ഓർത്തിരിക്കുന്നതുപോലെ ഇവിടെ ഇതാ ശലോമോൻ രാജാവ് വന്ന് ഈ ഇടയ പെൺകുട്ടിയെ ചേർത്തുകൊണ്ടുപോകുന്നു. ആറാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മൂറും കുന്തുരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നൊരുവനാർ. തന്റെ മണവാട്ടിയോടുകൂടെ യെരുശലേമിലേക്ക് സഞ്ചരിച്ച ശലോമോനെക്കുറിച്ചുള്ള വിവരണമാണ് ഇവിടെ ലഭിക്കുന്നത്. ശലോമോന്റെ മഹത്വം അവർണനീയമായിരുന്നു. അടുത്ത ഏതാനും വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷികളായി നാം ഈ ലോകത്തിലായിരിക്കേണ്ടത് ആവശ്യമാണ്. സാക്ഷികളെന്ന നിലയിൽ നാം ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യനാകുന്നു. നാം വിവാഹ നിശ്ചയം കഴിഞ്ഞ നമ്മുടെ മണവാളനെ കണ്ടുമുട്ടുവാൻ യാത്രയിലായിരിക്കുന്ന മണവാട്ടിയാകുന്നു. ലോകത്തിന് നാം സാക്ഷ്യം കൊടുക്കുമ്പോൾ ക്രിസ്തുവിന്റെ വാസന നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. മൂറും കുന്തുരുക്കവും കൊണ്ട് പരിമളപ്പെട്ടിരിക്കണം. കർത്താവായ യേശു എത്ര മനോഹരനാകുന്നു! മൂറ് അവന്റെ മരണത്തെയും കുന്തുരുക്കം അവന്റെ ജീവനെയുമാകുന്നു സൂചിപ്പിക്കുന്നത്. രണ്ടും മഹത്വകരവും മനോഹരവുമായിരുന്നു. മൂന്നാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം കാണുന്നത്, ശലോമോന്റെ പല്ലക്ക് തന്നെ ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. ആളുകൾ രാജാക്കന്മാരെ ചുമലിൽ എടുത്തുകൊണ്ട് പോയിരുന്നത് പല്ലക്കിലായിരുന്നു. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവർ അപകടകരമായ ദിനങ്ങളിലാണ് ജീവിക്കുന്നത്. അവന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കാവൽക്കാരായിരുന്നു അവർ. അവന്റെ അംഗരക്ഷകന്മാരായിരുന്നു അവർ എന്ന് പറയാം. ക്രിസ്തുവിന്റെ ആളത്വത്തെ നാം കാത്തുസൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലുള്ള നമ്മുടെ വിശ്വാസം നാം വിളിച്ചറിയിക്കേണ്ടത് ആവശ്യമാകും. കാത്തുസൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം അത് അവൻ ഉണ്ടാക്കിക്കൊടുക്കണമെന്നല്ല, പിന്നെയോ അതിനെ അവഗണിക്കുന്നവരുമായി ചേരുവാൻ പാടില്ല. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ അവഗണിക്കുന്നതായി യാതൊരു സഭയിലും നമ്മൾ അംഗങ്ങളായിരിക്കാൻ പാടില്ല. അത് തെറ്റാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമാകുന്നു. അവനെ വെറും മനുഷ്യനായി മാത്രം ചിത്രീകരിക്കുന്ന എല്ലാ ഉപദേശങ്ങളെയും നാം തള്ളിക്കളയേണ്ടത് ആവശ്യമാകും. അവൻ ജഡത്തിൽ വെളിപ്പെട്ട ദൈവമായിരുന്നു. തീർച്ചയായും ഈ കാര്യത്തിൽ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യം മറക്കരുത്. പലരും അനുരഞ്ജനത്തിന്റേതായിട്ടുള്ള നയം സ്വീകരിച്ച് ആത്മീകമായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാകുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നാം ഉയർത്തിക്കാട്ടേണ്ടതാകുന്നു. 3-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവരെല്ലാവരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാർ, രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. അംഗരക്ഷകന്മാർക്കെല്ലാം വാൾ ഉണ്ട്. ഇക്കാര്യം നാം ശ്രദ്ധിക്കുക. ദൈവവചനമാണ് നമ്മുടെ വാൾ എന്ന് തിരുവചനം പറയുന്നു. അവരെല്ലാവരും വാളെടുത്ത യുദ്ധ സമർത്ഥന്മാരായിരുന്നു. ദൈവവചനം എപ്രകാരമാണ് ഉപയോഗിക്കേണ്ടതെന്ന് നാം അറിഞ്ഞിരിക്കണം. ദൈവവചനം ആത്മാവിന്റെ വാളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നല്ല ഭടനായ ഒരു വ്യക്തിയുടെ ആയുധമത്രേ വാൾ, ദൈവവചനം. ദൈവവചനമാകുന്ന വാള് എന്തി വേണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം മുൻപോട്ട് പോകേണ്ടത്. 9-ഉം 10-ഉം വാക്യങ്ങളിൽ, ശലോമോൻ രാജാവ് ലെബാനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിന്റെ മേക്കട്ടിക്കാൽ അവൻ വെള്ളികൊണ്ടും ചാര പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിന്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. ലെബാനോനിലെ ദേവദാരുകൊണ്ട് ഉണ്ടാക്കിയ പല്ലക്ക് അവനുണ്ടായിരുന്നു. പൊന്നുകൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടം ഒന്നോർത്തു നോക്കുക. അതിന്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായിരിക്കുന്നു. അതായത് ശലോമോന്റെ പല്ലക്കിൽ യെരുശലേമിലെ സ്ത്രീകളുടെ ആ രൂപലാവണ്യം കൊത്തുപണി ചെയ്തിരുന്നു. അതുകൊണ്ട് അത് അലങ്കൃതമായിരുന്നു. എത്ര മനോഹരമായ ഒന്നായിരുന്നു അത്. എത്ര ശ്രേഷ്ഠമായ സ്നേഹവും വികാരവുമാണ് അവിടെ പ്രദർശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഒടുവിലത്തെ വാക്യമാണല്ലോ, സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ, അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമീൻ. അവന്റെ അമ്മ അവനെ കിരീടം ധരിപ്പിച്ചു എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 1-ാം അധ്യായം പരിശോധിച്ചാൽ ദാവീദിന് വാസ്തവത്തിൽ ശലോമോനെ രാജാവാക്കുവാൻ താൽപര്യമില്ലായിരുന്നു എന്ന് കാണുവാൻ കഴിയും. ദാവീദിന്റെ മറ്റൊരു മകനായ അദോനിയാവ് രാജാവാകുവാൻ പ്രത്യേക പരിശ്രമം ചെയ്യുകയായിരുന്നു. ദാവീദ് വളരെ വൃദ്ധനായിരുന്നു. ആ സാഹചര്യത്തിൽ ദാവീദ് യാതൊന്നും തന്നെ ചെയ്തില്ല. അവന്റെ ഇഷ്ടപുത്രനായിരുന്ന അബ്ശാലോം കൊല്ലപ്പെട്ടു. ശലോമോനോട് വലിയ താൽപര്യം അവനുണ്ടായിരുന്നതായി തോന്നുന്നില്ല. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ ശലോമോന്റെ അമ്മയായ ബത്ശേബയുടെ അടുത്തുപോയി ഇപ്രകാരം പറഞ്ഞു, നാം പെട്ടെന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ അദോനിയാവ് പുതിയ രാജാവാകാൻ ഇടയുണ്ട്. അങ്ങനെ ബത്ശേബയും നാഥാനും ദാവീദ് രാജാവിന്റെ അടുത്തുപോയി. ദാവീദ് രാജാവ് ഇപ്രകാരം പറഞ്ഞു, അവനെ കൊണ്ടുവരിക, നമുക്കവനെ രാജാവാക്കാമെന്ന്. ആ വിധത്തിലാണ് ശലോമോൻ ഇസ്രായേലിന്റെ രാജാവായത്. അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായി തോന്നുന്നു. അവന്റെ അമ്മയ്ക്കായിരുന്നു അവനിൽ താൽപര്യമുണ്ടായിരുന്നത്. അവനും ദാവീദിന്റെ മകനെങ്കിലും ശലോമോനെ രാജാവാക്കുന്നതിൽ ദാവീദിന് വലിയ താൽപര്യമുണ്ടായിരുന്നില്ല എന്നത്രേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശലോമോൻ രാജാവിനെ കാണുക, ഇത് ക്രിസ്തുവിന്റെ ഒരു ചിത്രമാണ്. അവനെ ദർശിക്കുക, അവന്റെ ജനനത്തിൽ അവനെ കാണുക, അവന്റെ ജീവിതത്തിൽ അവനെ കാണുക, അവന്റെ മരണത്തിൽ അവനെ കാണുക, അവന്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവനെ ദർശിക്കുക. ഇന്ന് അവന്റെ മഹത്വത്തിൽ നാം അവനെ കാണേണ്ടതുണ്ട്. തന്റെ മണവാട്ടിക്ക് വേണ്ടി വരുന്നവനായി അവനെ കാണുക. അതെ, എത്ര മനോഹരമായ ഒരു ചിത്രമാകും നമുക്കിവിടെ ലഭിക്കുന്നത്. തന്റെ മണവാട്ടി, തന്റെ പ്രിയനിൽ സന്തോഷിക്കുന്നതായി നാം കാണുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്കും സന്തോഷിക്കുവാൻ കഴിയണം. അവന്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുകയാണല്ലോ. അവൻ പറഞ്ഞതുപോലെ വീണ്ടും വരും. അവൻ താമസിക്കുകയില്ല. നാം ഒരുപക്ഷെ ഈ ദുഷ്ടലോകത്തിൽ കഷ്ടതകൾ ഏറെ സഹിച്ച്, ബുദ്ധിമുട്ടുകൾ ഏറെ സഹിച്ച് മുൻപോട്ട് പോകുകയായിരിക്കും. വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള ഒരു ലോകത്തിലാകുന്നു നാം ജീവിക്കുന്നത്. എന്നാൽ ഇതിന്റെ മധ്യത്തിൽ ദൈവം നമുക്ക് നല്ലവനായി താൻ ചെയ്ത വാഗ്ദത്തങ്ങൾ അതുപോലെ നിറവേറ്റുവാൻ കാത്തുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ മദ്യത്തെ അടയ്ക്കുന്നു. അവിടുന്ന് വീണ്ടും വരും. അവന്റെ വരവിന് വേണ്ടി കാത്തിരുന്ന് ഈ ആയുസ് അർത്ഥവത്താക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായിട്ടുള്ള നല്ല ദിവസത്തിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ നല്ല വചനത്തിനായി സ്തോത്രം. അവിടുത്തെ വചനം അനുസരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ദൈവഹിതപ്രകാരം ജീവിപ്പാൻ, പ്രയോജനമുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ നിന്റെ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. തിരുനാമത്തിന്റെ മഹത്വത്തിനുവേണ്ടി ജീവിപ്പാൻ അവരെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ അധികം സ്നേഹിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളാൽ തന്നെ അത് സാധ്യമല്ല എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങളെ നടത്തിക്കാട്ട്. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ.
ഉത്തമഗീതം പുസ്തകത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.